السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، റമദാൻ അവസാനിക്കുകയാണ്. റമദാനിന് ശേഷം ഷവ്വാൽ ഒന്ന് ഈദുൽ ഫിത്ർ ആഘോഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിംകൾക്ക് നിശ്ചയിച്ചു തന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകൾ വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാസപ്പിറവി ദർശിക്കുന്നതോടുകൂടി ഷവ്വാൽ ഉദിക്കുകയും പെരുന്നാൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തിൽ ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് തക്ബീറുകൾ ചൊല്ലുക എന്നതാണ്. തക്ബീറിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയ തക്ബീർ ഏതാണ് എന്നുള്ളത് ഹദീസുകളിൽ വ്യക്തമല്ല. ഇന്ന പദങ്ങളാണ് നബി ചൊല്ലിയത് എന്ന് ഒരു ഹദീസിലും വന്നിട്ടില്ല. എന്നാൽ അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുപോലുള്ള സഹാബികൾ ഇപ്രകാരമാണ് തക്ബീറുകൾ ചൊല്ലിയിരുന്നത് എന്ന് സഹീഹായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവ സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിംകൾ പെരുന്നാളിന് ആ റിപ്പോർട്ടുകളിൽ വന്ന പദങ്ങൾ സ്വീകരിക്കുന്നത്. അതിൽ രണ്ട് രീതികൾ കാണാം. ഒന്ന്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം തുടക്കത്തിലുള്ള അള്ളാഹു അക്ബർ എന്നത് ഒരു റിപ്പോർട്ടിൽ 3 തവണ ആവർത്തിച്ചു വരുന്നു, മറ്റ് റിപ്പോർട്ടിൽ 2 തവണ മാത്രം ആവർത്തിക്കുന്നു അള്ളാഹു അക്ബർ എന്നുള്ളത്. ഇതല്ലാത്ത മറ്റ് ചില റിപ്പോർട്ടുകളും ചെറിയ ഏറ്റവ്യത്യാസങ്ങളോടുകൂടി ചില സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തക്ബീറുകളിൽ ഏതെങ്കിലും ഒരു രീതി പിന്തുടർന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തക്ബീർ എപ്പോൾ ചെറിയ പെരുന്നാളിന് ആരംഭിക്കണം എന്നുള്ള വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒരു പക്ഷം പെരുന്നാൾ ദിവസം രാവിലെ മുസല്ലയിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമസ്കാരം കഴിയുന്നതുവരെയുള്ള സമയം, ആ സമയത്ത് തക്ബീർ ചൊല്ലുക, നമസ്കാരം കഴിഞ്ഞാൽ തക്ബീർ അവസാനിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തെ പക്ഷം റമദാൻ അവസാനിച്ച് സൂര്യൻ അസ്തമിച്ച് ഷവ്വാൽ മാസപ്പിറവി കണ്ടു, അല്ലെങ്കിൽ നോമ്പ് 30 പൂർത്തിയായി എന്നത് മുതൽ, പൂർത്തിയാകുന്നത് മുതൽ, അതായത് സൂര്യൻ അസ്തമിച്ചത് മുതൽ പിറ്റേ ദിവസം പെരുന്നാൾ നമസ്കാരം അവസാനിക്കുന്ന സമയം വരെ, അതായത് രാത്രിയും രാവിലെയുള്ള നമസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയവും, അത്രയും സമയങ്ങളിൽ തക്ബീർ ചൊല്ലാം. ഇതാണ് രണ്ടാമത്തെ പക്ഷം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും അതിൽ പകൽ മാത്രം, അതായത് പെരുന്നാൾ ദിവസത്തെ രാവിലെ പള്ളിയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പോകുമ്പോഴും നമസ്കാരം അവസാനിക്കുന്നതുവരെയുമുള്ള സമയത്തെ തക്ബീറുള്ളൂ, ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചില ആളുകൾ, സഹാബികളിൽ ആരും സൂര്യൻ അസ്തമിച്ചത് മുതൽ അല്ലെങ്കിൽ മാസപ്പിറവി ദർശിച്ചത് മുതലുള്ള ആ രാത്രി, പെരുന്നാൾ തലേ രാത്രി തക്ബീർ ചൊല്ലിയതായി യാതൊരു രേഖയുമില്ല എന്ന് വരെ അഭിപ്രായപ്പെട്ടതായും നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക സലഫി പണ്ഡിതന്മാരിൽ ഷെയ്ഖ് സാലിഹൽ ഉസൈമീൻ, അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് സാലിഹൽ ഫൗസാൻ ഹഫിഹുള്ളാ, ഇവരെല്ലാം രാത്രിയിലും രാവിലെ നേരത്തെ പറഞ്ഞ സമയത്തും തക്ബീർ ആകാം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ചുരുക്കത്തിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ശരിയായി തോന്നുന്നതും കൂടുതൽ തെളിവുകളുടെ പിൻബലമുള്ളതും രാവിലെ മാത്രമുള്ള തക്ബീറാണ്. ഇനി ആ തക്ബീർ ചൊല്ലുന്ന രൂപം നമ്മുടെ നാടുകളിൽ ഒരുമിച്ച് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള ആളുകൾ ഏറ്റുചൊല്ലുകയും ചെയ്യുന്ന രീതി കാണാൻ സാധിക്കും. മറ്റു ചില സ്ഥലങ്ങളിൽ ആ രീതി ഒഴിവാക്കി, എന്നാൽ കുറേ ആളുകൾ കൂട്ടം കൂടി ഒരുമിച്ച് തുടങ്ങുകയും ഒരുമിച്ച് അവസാനിക്കുകയും ഒരേ ഈണത്തിലും ഒരേ രാഗത്തിലും ചൊല്ലുകയും ചെയ്യുന്ന ഒരു സംഘടിത രീതിയും കാണാൻ സാധിക്കും. ഇത് രണ്ടും ബിദ്അത്താണ് എന്ന് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത്? നമസ്കാര ശേഷം ദിക്ർ ചൊല്ലുന്നു. അത് നമസ്കാര ശേഷം മിക്ക ആളുകളും ദിക്റുകൾ ചൊല്ലാറുണ്ട്. കുറെ ആളുകൾ അവിടെയുണ്ട്. പക്ഷേ അതിന് ഒരു ഇമാമോ ഒരു മഅ്മൂമോ ഒരു ജമാഅത്തായ രീതിയില്ല. ഒരേ ഈണത്തിലും രാഗത്തിലും ഒരേ ഉടുക്കത്തിലും തുടക്കത്തിലുമല്ല അത് ചൊല്ലുന്നത്. ഇതേ രീതിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ പലരും പല രീതിയിൽ തക്ബീർ ചൊല്ലുന്നു. ഒരു സംഘടിത രൂപമോ ഒരൊറ്റ ഈണമോ രാഗമോ അതിനുണ്ടാകുന്നില്ല. ആ രീതിയിൽ ചൊല്ലുന്നത് ബിദ്അത്താണ് എന്നാണ് എല്ലാ സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നാടുകളിൽ 90% പള്ളികളിലും കണ്ടുവരുന്നത് ഈ ബിദ്അത്തായ രീതിയാണ്. അതേപോലെ തക്ബീറുകൾക്കിടയിൽ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രത്തം വാസീല എന്ന് ഇടക്ക് പറയുന്ന രീതിയും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. ഈ ഒരു തക്ബീർ നബിയോ സഹാബത്തോ പെരുന്നാൾ ദിവസം ചൊല്ലിയതായി ഹദീസുകളിൽ കാണുന്നില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് തന്റെ ഗ്രന്ഥത്തിൽ ഇത് ആവാം എന്ന് ഇമാം ഷാഫിഈയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നൽകിയിട്ടുള്ള തെളിവ് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. പക്ഷേ ആ ഹദീസിൽ ഈ പറഞ്ഞ വാചകം ദുആഉൽ ഇസ്തിഫ്താഹിൽ വന്നിട്ടുള്ള വിവിധ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ചൊല്ലി എന്നത് മാത്രമാണ്. അതല്ലാതെ പെരുന്നാളിൽ ചൊല്ലി എന്ന് ഒരൊറ്റ ഹദീസിലും ഈ വാചകത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ നാടുകളിൽ പെരുന്നാൾ ആയി എന്നറിഞ്ഞത് മുതൽ പള്ളിയിൽ പുറത്തേക്ക് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് വലിയ കാഹളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശബ്ദത്തിൽ സംഘടിതമായ തക്ബീറുകൾ പാതിരാവ് വരെ അല്ലെങ്കിൽ പാതിരാത്രികളിലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ സ്വീകരിച്ച ഒരു രീതിയല്ല. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിനോട് ഈ വിഷയകമായ ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടിയിൽ കാണാൻ സാധിക്കുന്നത്, ബാങ്കിൽ തക്ബീർ ചൊല്ലുന്നതുപോലെ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഉറക്കയാക്കുന്നത് പോലെ പെരുന്നാൾ തക്ബീർ സഹാബികളാരും ഉറക്കയാക്കിയിരുന്നില്ല. നബിയുടെ കാലഘട്ടത്തിൽ ബാങ്ക് വിളിച്ചിരുന്നത് ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറിയാണ്, അത് ചുറ്റുവട്ടത്തുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി. എന്നാൽ അതേ രീതിയിൽ തക്ബീർ പുറത്തുള്ള ആളുകൾ കേൾക്കുന്നതിനു വേണ്ടി ഉയരമുള്ള സ്ഥലങ്ങൾ സഹാബികൾ തേടിപ്പോയിരുന്നില്ല. മാത്രവുമല്ല, ഇന്ന് ആളുകൾ ചെയ്യുന്ന ഈ രീതി കാണുമ്പോൾ ഇത് മതത്തിലുള്ള തനത്തൊഴ് അതിരുകവിയൽ തീവ്രവാദമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുവരെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ലിഖാഅത്തുൽ ബാബിൽ മഫ്തൂഹ് അതിന്റെ 52:20 രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ അരോചകരമായി തീരുന്ന രീതിയിൽ പോലും ഇത് ഈ രീതി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, സുന്നത്ത് രാവിലെ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ ഈദുൽ ഫിത്തർ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും കാരക്കകൾ ഒറ്റയായി കഴിച്ച് പെരുന്നാൾ നമസ്കാരത്തിനു വേണ്ടി പുറപ്പെട്ടിരുന്നു എന്നതാണ്. അതിനർത്ഥം വിവിധ തരത്തിലുള്ള പലഹാരങ്ങളും മാംസങ്ങളും അടങ്ങിയ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ വയറു നിറയെ തിന്ന് പുറപ്പെടുക, അതിന്റെ പേരിൽ നമസ്കാര സ്ഥലത്തേക്ക് കൃത്യസമയത്ത് എത്തുന്നതിൽ വൈകുക എന്നതല്ല, മറിച്ച് ഏതാനും കാരക്കകൾ ഒറ്റയായി തിന്നുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്ത്. മൂന്നാമത്തെ കാര്യം, സാധാരണ നമ്മുടെ നാട്ടിൽ പെരുന്നാളിനോടനുബന്ധിച്ച് മുന്തിയ വസ്ത്രം അല്ലെങ്കിൽ പുതിയ വസ്ത്രം ധരിക്കുക എന്നത് ഒരു സുന്നത്തായി ആളുകൾ സ്വീകരിച്ച മട്ടുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസം കുളിക്കാനും അതേപോലെ സുഗന്ധം ഉപയോഗിക്കാനും കുളിക്കുന്നതിന് എണ്ണ തേക്കാനും
നല്ല വസ്ത്രങ്ങൾ ധരിക്കാനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് കാണാം. ഇതേ രീതിയിൽ പെരുന്നാൾ ദിവസം നബിയിൽ നിന്ന് ഒരു നിർദ്ദേശവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതുവസ്ത്രം ധരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ പെരുന്നാൾ ദിവസം ആളുകൾ സുഗന്ധം പൂശുന്നു, സ്ത്രീകളടക്കം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ എന്ന് മാത്രമല്ല, ഒരു സന്ദർഭത്തിലും അന്യ ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. അത്തരം ആളുകൾ വേശ്യകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം കുളിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ കൽപ്പനയും അതുപോലെ സഹാബികളിൽ നിന്നുണ്ടായ ചില സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ. എന്നാൽ പെരുന്നാൾ ദിവസം കുളിക്കണം എന്ന് നബി നിർദ്ദേശിച്ച ഒരൊറ്റ റിപ്പോർട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ സഹാബികളിൽ ചില ആളുകൾ പെരുന്നാൾ ദിവസങ്ങളിൽ കുളിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ സഹീഹായി വന്നിട്ടുണ്ട്. മറ്റു ചില ആധുനിക പണ്ഡിതന്മാർ പെരുന്നാൾ എന്ന് പറയുന്നത് ജുമുഅ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്, അതുകൊണ്ട് കുളി സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ന്യായം ശരിയാണെങ്കിൽ അഞ്ച് വക്ത് നമസ്കാരങ്ങൾക്കും ആളുകൾ ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ഓരോ വക്ത് നമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ കുളിക്കുന്നതും സുന്നത്താണ് എന്ന് പറയേണ്ടി വരും. കാരണം അവിടെയൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ കുളിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ വെള്ളിയാഴ്ച പോലെ നബിയിൽ നിന്ന് പ്രത്യേക കൽപ്പനയായി വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം പെരുന്നാൾ നമസ്കാരമാണ്. രണ്ട് റക്അത്ത് നമസ്കാരമാണ് ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായി പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അലയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഗാശിയയും പാരായണം ചെയ്യുക. അതല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു ഖാഫും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖമറും പാരായണം ചെയ്യുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി. ഇനി പെരുന്നാൾ നമസ്കാരം സുന്നത്താണോ നിർബന്ധമാണോ, ഇതിലും രണ്ട് പക്ഷം പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാം. ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം അത് സുന്നത്ത് മാത്രമല്ല നിർബന്ധമാണ് എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകളോടും നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടാൻ കൽപ്പിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അറയിലിരിക്കുന്ന തരുണികളായ സ്ത്രീകളോട് പോലും പുറപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ആർത്തവകാരികളോട് പോലും പുറപ്പെടാൻ വേണ്ടി പറയുകയും നമസ്കാര സമയത്ത് വിട്ടുനിൽക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുകൊണ്ട്, നബി പെരുന്നാൾ ദിവസങ്ങളിലെല്ലാം നമസ്കരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടും, ആ കൽപ്പനയുടെ സ്വരം മനസ്സിലാക്കുമ്പോൾ നിർബന്ധമാണ് എന്ന പണ്ഡിതാഭിപ്രായത്തിനാണ് നമുക്ക് പിൻബലം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുമ്പോൾ ഞാൻ പെരുന്നാൾ നമസ്കാരം രണ്ട് റക്അത്ത് സുന്നത്തായി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്താക്കേണ്ടതില്ല. മറിച്ച് രണ്ട് റക്അത്ത് പെരുന്നാൾ നമസ്കാരം ഞാൻ നിർവഹിക്കുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പഠിപ്പിച്ച സുന്നത്ത് നടപടിക്രമമാണ്, അവ നബിയുടെ നടപടിക്രമം അനുസരിച്ച് അല്ലെങ്കിൽ നബിയുടെ സുന്നത്തനുസരിച്ച് ഞാൻ രണ്ട് റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നു എന്നോ അല്ലെങ്കിൽ പെരുന്നാളിൽ രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നു എന്നോ ആണ് യഥാർത്ഥത്തിൽ നിയ്യത്താക്കേണ്ടത്. അതല്ലാതെ സുന്നത്തായ രണ്ട് റക്അത്ത് എന്ന് നിയ്യത്താക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു അഭിപ്രായ ഭിന്നത അതിന്റെ പിന്നാലെ വരുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഒരാൾക്ക് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അയാൾ എന്ത് ചെയ്യണം? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് നഷ്ടപ്പെട്ട ആൾക്ക് ഒറ്റക്ക് നമസ്കരിക്കാവുന്നതാണ് എന്നാണ്. മറുവിഭാഗം പറയുന്നത് ഇത് ഒരു നിലക്ക് ജുമുഅ പോലെയാണ്. ജുമുഅ നഷ്ടപ്പെട്ട ആളുകൾ വേറെ ഇപ്പോൾ പള്ളിയിൽ രണ്ടാമത്തെ ജമാഅത്ത് സംഘടിപ്പിക്കുന്നത് പോലെ ഒരു രണ്ടാമത്തെ ജുമുഅ വൈകി വന്ന ആളുകൾ കൂടി ഒരു ജുമുഅ സംഘടിപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. എന്നാൽ ജുമുഅ ഖുത്ബയും നമസ്കാരവും ലഭിക്കാത്ത ഒരാൾ, അയാൾ അതിന് പകരം ളുഹ്ർ നമസ്കരിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് ഹുസൈമീൻ പറയുന്നു അതുപോലെയാണ് ഇത് എന്നും പറയാൻ പറ്റുകയില്ല. കാരണം ജുമുഅ നമസ്കാരത്തിന് പകരം ളുഹ്ർ നമസ്കാരം നിർബന്ധമാണ്. എന്നാൽ പെരുന്നാൾ നമസ്കാരത്തിന് പകരം വേറെ ഒരു നമസ്കാരമില്ല. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടവന് അത് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ഷെയ്ഖ് ഹുസൈമീനെ പോലെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആറാമത്തെ കാര്യം, മറ്റ് നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം മുസല്ലയിൽ വെച്ചേ നമസ്കരിച്ചിട്ടുള്ളൂ. ഒരു സമയത്ത് മഴയുണ്ടായപ്പോൾ നബി പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു എന്ന റിപ്പോർട്ടുണ്ടെങ്കിലും അത് ദുർബലമാണ്. അപ്പോൾ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചതിനായി യാതൊരു രേഖയും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ, അതായത് പുറത്തു വെച്ച് നമസ്കാരം നിർവഹിക്കാൻ സൌകര്യമില്ലാത്ത പ്രയാസമേറിയ ഘട്ടത്തിലാണെങ്കിൽ മാത്രമാണ് പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിക്കേണ്ടത്. അതല്ലെങ്കിൽ പൊതുസ്ഥലമാണ് പ്രവാചകന്റെ നടപടിക്രമത്തിലുള്ളത്. ഏഴാമത്തേത്, നമസ്കാര സ്ഥലത്ത് തഹിയ്യത്ത് നമസ്കാരമില്ല മുസല്ലയിലാണെങ്കിൽ. എന്നാൽ പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ അവിടെ തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്, കാരണം അത് പള്ളിയുടെ മര്യാദ എന്നുള്ള നിലക്ക്. എന്നാൽ മുസല്ലയിൽ തഹിയ്യത്ത് നമസ്കരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. നബിയിൽ നിന്ന് അതിന് ഒരു പിൻബലം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല, കാരണം അത് പള്ളിയല്ല എന്നതുകൊണ്ടാണ്. തഹിയ്യത്ത് പള്ളിയിലുള്ള മര്യാദകളിൽ പെട്ടതാണ്. എട്ടാമത്തെ കാര്യം, സക്കാത്തുൽ ഫിത്ർ നൽകുക എന്നതാണ്. ഒരു സാഴ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരന്റെ നോമ്പിൽ വന്നിട്ടുള്ള ന്യൂനതകൾ പരിഹരിക്കുവാനും സാധുക്കൾക്ക് ഭക്ഷണമായും, രണ്ട് ലക്ഷ്യങ്ങളാണ് അതിന്റെ പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് സുന്നത്തായി നടപടിക്രമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. മാസം കാണുന്നതിന്റെ മുമ്പേ, ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പേ സഹാബികളിൽ ചിലർ സക്കാത്തുൽ ഫിത്ർ നൽകാറുണ്ടായിരുന്നു എന്ന് ഹദീത്തുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ സമയം നമസ്കാരത്തിലേക്ക് ഇമാമ് പുറപ്പെടുന്നതിന്റെ മുമ്പാണ്. അതിനു മുമ്പായി അത് കൊടുത്തു വിടണം. അതിനുശേഷമാണ് കൊടുക്കുന്നത് എങ്കിൽ അതിന് ഒരു സദഖയുടെ കൂലി കിട്ടും എന്നല്ലാതെ അത് സക്കാത്തുൽ ഫിത്റായി പരിഗണിക്കപ്പെടുകയില്ല. അതേപോലെ അതിന്റെ അളവും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നബി അത് തൂക്കമായാണ് രണ്ട് സാഴ്. സാഴ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇടങ്ങഴി പോലുള്ള ഒരു അളവ് പാത്രമാണ്. ആ അളവ് പാത്രത്തിൽ എടുക്കുന്ന വസ്തുക്കൾ തൂക്കി നോക്കിയാൽ വസ്തുക്കളുടെ വ്യത്യാസത്തിനനുസരിച്ച് അളവിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അളവ് ഒരു കൃത്യമായി പറയുക സാധ്യമല്ല, കാരണം അത് തൂക്കം പറയുക സാധ്യമല്ല, കാരണം സാഴ് എന്ന് പറയുന്നത് അളവാണ് എന്നതുകൊണ്ട്. ഒമ്പതാമത്തെ കാര്യം, പെരുന്നാൾ ദിവസം പരസ്പരം അഭിവാദ്യം ചെയ്യുക എന്നതാണ്. സാധാരണഗതിയിൽ തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും എന്ന് അല്ലാഹു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന ഒരു വാചകം പറയാറുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന റിപ്പോർട്ട് വളരെ ദുർബലമാണ്. എന്നാൽ സഹാബികൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നത് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നോ, അല്ലെങ്കിൽ ഈദ് മുബാറക് എന്നോ, അല്ലെങ്കിൽ തഖബ്ബലല്ലാഹു മിന്നാ സിയാമന എന്നോ ഈ അർത്ഥത്തിലുള്ള വാചകങ്ങൾ പറയുന്നത് സലഫുകൾ, അതായത് സഹാബികൾ സ്വീകരിച്ച ഒരു നടപടിക്രമം എന്നുള്ള നിലക്ക് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ഞാൻ ഇത് ആരോടും അങ്ങോട്ട് പറയാറില്ല, ഇങ്ങോട്ടാരെങ്കിലും പറഞ്ഞാൽ അവരോട് ഞാൻ അതിന് മറുപടി പറയും. അതായത് അഭിവാദ്യം ചെയ്താൽ പ്രത്യുത്തരം നൽകുക എന്നത് നബി പഠിപ്പിച്ചൊരു സുന്നത്താണ് എന്നുള്ള നിലക്ക്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറയാത്തത്? നബി അങ്ങനെ പറഞ്ഞതായോ കൽപ്പിച്ചതായോ രേഖയില്ല എന്നാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണതിന്റെ ശരിയായ വശമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഈ വാചകങ്ങൾ പറയുന്നതിലപ്പുറം മുസാഫഹത്ത്, ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് അതും ആകാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പത്താമത്തെ കാര്യം, പെരുന്നാൾ ദിവസം മാത്രമായി കൂട്ടമായ ഖബർ സിയാറത്തുകൾ നാട്ടിലെങ്ങും മുജാഹിദ് സുന്നി സമസ്ത വ്യത്യാസമില്ലാതെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഖബർ സിയാറത്ത് എന്തിനാണെന്നും അതിന്റെ ഗുണമെന്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസമോ, അല്ലെങ്കിൽ പെരുന്നാൾ ദിവസങ്ങളിലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേകമായ ദിവസങ്ങളിലോ, അല്ലെങ്കിൽ മരിച്ചതിന്റെ മൂന്നാം ദിവസമോ, ഇങ്ങനെ പ്രത്യേകമായ ദിവസങ്ങൾ കണക്കാക്കി ഖബർ സന്ദർശിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തല്ല. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തിൽ ഖബർസ്ഥാനുകളിലൂടെ കയറിയിറങ്ങി എല്ലാ കുടുംബബന്ധുക്കളുടെയും ഖബറിടങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ബിദഅത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സമ്പ്രദായമേ അല്ല എന്ന കാര്യം നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പതിനൊന്നാമത്തെ കാര്യം, വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുക എന്നതാണ്. വന്ന വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക എന്നത്. ഇതിന് പല ലക്ഷ്യങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, പെരുന്നാളിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചിഹ്നങ്ങൾ രണ്ടു വഴികളിൽ പ്രകടിപ്പിക്കുക എന്നതാണ്. മറ്റൊരു അഭിപ്രായം ഖിയാമത്ത് നാളിൽ ഈ രണ്ട് വഴികൾ അയാൾക്ക് സാക്ഷി പറയുക എന്നതാണ്. മറ്റൊരു വീക്ഷണം ആ രണ്ട് വഴികളിലുമുള്ള ആളുകൾക്ക് ധർമ്മം ചെയ്യാൻ സാധിക്കുക എന്നതാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള യുക്തികളാണ് എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിക്മത്ത് നബി പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് ഞാൻ നബിയെ ഇത്തിബാഴ് ചെയ്യുക എന്നതിന്റെ പേരിൽ രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുന്നു, വരുന്നതും പോകുന്നതും രണ്ട് വഴിയാക്കുന്നു എന്നത്. ആ ഇത്തിബാഴ് റസൂലാണ് ഇവിടെ നമുക്ക് അതിലൂടെ നേടാൻ സാധിക്കുന്നത്. 12-ാമത്തെ കാര്യം, പെരുന്നാൾ ദിവസം ആലിംഗനം ചെയ്യുക എന്നതാണ്. മുആനഖത്ത്, മുസാഫഹത്ത്, ഹസ്തദാനത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. മുആനഖത്തിനെ സംബന്ധിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്, ഇതിന് ഒരു അടിസ്ഥാനം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം നബിയോ സഹാബത്തോ പെരുന്നാൾ ദിവസം മുആനഖത്ത് ആലിംഗനം നടത്തി എന്നതിന് പ്രത്യേകമായ തെളിവുകളില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, നാട്ടാചാരമായി നടന്നുവരുന്ന കാര്യങ്ങൾ മതത്തിന്റെ പ്രത്യേകമായ വിലക്കില്ലെങ്കിൽ അത് അനുവദനീയമാണ് എന്നതാണ്. അപ്പോൾ നാട്ടിൽ ആചാരമായി ഇത്തരം സന്ദർഭങ്ങളിൽ ആലിംഗനം ചെയ്യുക എന്നത് ഉണ്ടെങ്കിൽ മതത്തിന്റെ പ്രത്യേകമായ വിലക്ക് ആ വിഷയത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഒരു നാട്ടാചാരം എന്നുള്ള നിലക്ക് അത് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് പെരുന്നാൾ ദിവസത്തെ ഒരു സുന്നത്ത് എന്നോ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്കോ ആവരുത്. അങ്ങനെ വരുമ്പോൾ അത് തെറ്റായ ഒരു രീതിയായി തീരുന്നു. ഇതേപോലെ ഷെയ്ഖ് മുഹ്സിൻ അൽ അബ്ബാസ്, അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാസ് ഹഫിളഹുല്ലാ, അദ്ദേഹം പറയുന്നത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചുവരുന്ന സന്ദർഭത്തിലാണ് ആലിംഗനം ചെയ്യാറുണ്ടായിരുന്നത്. അതിനോട് സാദൃശ്യമുള്ളതാണ് പെരുന്നാൾ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസമാണ്. ആഹ്ലാദവും സന്തോഷവും എന്ന വിഷയത്തിൽ പെരുന്നാൾ ആ കാര്യത്തോട് സാദൃശ്യപ്പെടുന്നു എന്നതുകൊണ്ട് ആലിംഗനം നടത്തിയാൽ അത് തെറ്റല്ല എന്നാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഷെയ്ഖ് ഇബ്നു ബാസ് രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതിന്റെ പേരിൽ നാം കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ടതില്ല. 13-ാമത്തെ കാര്യം, മൈലാഞ്ചി ഇടുക എന്നതാണ്. ഇത് ചിലപ്പോൾ പുരുഷന്മാരും അതേപോലെ സ്ത്രീകളും മൈലാഞ്ചി ഇടാറുണ്ട്. എന്നാൽ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകമായി ഒരു മൈലാഞ്ചി ഇടുക എന്നത് നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചില സംഘടനകൾ പെരുന്നാളിനോടനുബന്ധിച്ച് മൈലാഞ്ചി ഇടൽ മത്സരങ്ങൾ നടത്തുകയും അവരുടെ കൈമുട്ടിന് താഴോട്ടുള്ള മൈലാഞ്ചിയിട്ട ഭാഗങ്ങൾ ഫോട്ടോയെടുത്ത് പത്രമാസികകളിൽ പ്രസിദ്ധീകരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ മറ്റു ആളുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഇസ്ലാമികമല്ലാത്ത രീതികളാണ്. ഒന്ന്, അതിൽ സ്ത്രീകളുടെ ഔറത്തുകൾ പ്രകടിപ്പിക്കുന്നു. അത് ഫോട്ടോ എടുക്കുന്നത് പുരുഷന്മാരാണ്. അത് പരസ്യപ്പെടുത്തുന്നത് എല്ലാ ആളുകൾക്കും ഇടയിലാണ്. തെറ്റായ നടപടിക്രമങ്ങളാണത്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകമായി മൈലാഞ്ചി ഇടുക എന്ന ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സ്ത്രീകൾക്ക് പൊതുവെ മൈലാഞ്ചി ഇടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മറക്ക് പിന്നിൽ നിന്ന് ഒരാൾ കൈനീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് പിടിക്കുകയും ഇത് പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ ആ കൈയുടെ ആള് പറഞ്ഞു, ഇത് ഒരു പെണ്ണാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലൗ കുന്തി മ്രഅ ലഗയ്യർതി അൽഫാറക്, നീ ഒരു പെണ്ണാണെങ്കിൽ നിന്റെ നഖങ്ങൾ നിനക്ക് മാറ്റം വരുത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി കൊണ്ട് നിറം കൊടുത്തുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യയോഗ്യമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 14-ാമത്തെ കാര്യം, ഈ സന്ദർഭത്തിൽ ഭക്ഷണങ്ങൾ, ഭക്ഷണം ആകാം തിന്നാനുള്ള ദിവസമാണ് എന്ന് നബി എണ്ണിയ കൂട്ടത്തിൽ പെരുന്നാളിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. രണ്ട് പെരുന്നാൾ ദിവസങ്ങളും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിന് ശേഷമുള്ള അയ്യാമത്തെ ശരിക്കുന്ന ദിവസങ്ങളും ബലി പെരുന്നാൾ ദിവസങ്ങൾക്ക് ശേഷമുള്ള അന്ന് നോമ്പു നിൽക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്നാവുന്ന നല്ല ഭക്ഷണങ്ങൾ കഴിക്കാവുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. സ്ഥിരമായി വയറു നിറയെ ഭക്ഷിക്കുന്നതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തിട്ടുള്ളത്. എന്നാൽ ഇടക്ക് അല്ലെങ്കിൽ പ്രത്യേകമായ സൽക്കാരങ്ങളോ വിഭവങ്ങളോ ഉണ്ടാകുമ്പോൾ വയറു നിറയെ തിന്നുന്നത് നബിയുടെ സുന്നത്തിന് എതിരല്ല എന്ന് മാത്രമല്ല, ഒന്നിലധികം സംഭവങ്ങൾ ഈ വിഷയത്തിൽ നബിയും സഹാബത്തും വയറു നിറയെ കഴിച്ചതിനുള്ള രേഖകൾ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാനും സാധിക്കും. എന്നാൽ അതോടൊപ്പം അനാവശ്യമായ അല്ലെങ്കിൽ ആർഭാടത്തിന്റെ രീതിയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അനാവശ്യമായ രീതിയിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കളയുകയും അല്ലെങ്കിൽ പൊങ്ങച്ചത്തിനു വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, സന്തോഷവും ആഹ്ലാദവും ആകാം, എന്നാൽ പെരുന്നാളോടുകൂടി എല്ലാ റമദാനിന്റെ ചൈതന്യങ്ങളും കളഞ്ഞുകുളിക്കുന്ന ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള നിഷിദ്ധമായ ആഘോഷങ്ങളിലും ആഹ്ലാദങ്ങളിലും സംഗീത കച്ചേരികളും അതുപോലെ തന്നെ മ്യൂസിക്കുകളും ഇത്തരം സംഗതികളിലേക്ക് അതുപോലെ തന്നെ ഹറാമായ മറ്റു വിനോദങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അവിടെ ഹലാലിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ആഘോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളും ആകാം. അതിനപ്പുറത്ത് പോകുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയല്ല. അത് റമദാനിന്റെ ചൈതന്യം കളങ്കപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ലോകത്തിന് ശരിയായ നിലക്കുള്ള പെരുന്നാൾ ആഘോഷിക്കുവാനും ആ ദിവസത്തിൽ ഈ പറഞ്ഞ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുവാനും അള്ളാഹുവിനെ നമുക്ക് റമദാൻ അനുഷ്ഠിക്കുവാനും എമ്പാടും പുണ്യങ്ങൾ നേടിയെടുക്കുവാനും പാപങ്ങൾ കഴുകിക്കളയുവാനും ആഫിയത്ത് നൽകിയതിന്റെ പേരിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിലും പെരുന്നാൾ ആഘോഷകരിലും അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.